2024 സെപ്റ്റംബർ 2 തിങ്കളാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. പഹയിന്റെ ചതിയും ഉഴുന്നുവടയിലെ ഉപ്പ് വാരവിശേഷം പങ്ക്തിയിൽ നിന്ന് വിദുരർ എഴുതുന്നു. തടി കൂടുതലുള്ളവർക്ക് ബുദ്ധിശേഷി കുറയും എന്നാണ് ഒരു സിനിമയിൽ കേട്ട ഡയലോഗ്. അത് തീർത്തും ശരിയാകണമെന്നില്ല. പൊണ്ണത്തടിയന്മാരും തടിച്ചുകളുമായ എത്രയോ ബുദ്ധി കൂഷ്മാണ്ഡങ്ങൾ ലോകത്തുണ്ട്. എന്നാൽ CPM മുൻ മന്ത്രി സാക്ഷാൽ EP സഖാവിന്റെ കാര്യത്തിൽ ഇത് ശരിയാണെന്നാണ് ചിലരെങ്കിലും പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ ലോക ബോക്സിംഗ് ചാമ്പ്യൻ മുഹമ്മദ് അലി മരിച്ചപ്പോൾ ഒളിമ്പിക്സിൽ നിരവധി മെഡലുകൾ നേടിയിട്ടുള്ള അദ്ദേഹത്തിന്റെ വിയോഗം കേരളത്തിന് വലിയ നഷ്ടമാണെന്ന് അന്ന് കായിക മന്ത്രിയായിരുന്ന EP പറയുമോ? BJP കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറുമായി തിരുവനന്തപുരം ആക്കുളത്തെ തന്റെ മകന്റെ വസതിയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയതിനെ പറ്റി പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ദിവസം രാവിലെ പത്രക്കാരോട് പറയുമോ? അതും ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്തിരിക്കെ പറ്റിയത് പറ്റി. അതിന്റെ പേരിൽ കൺവീനർ സ്ഥാനവും തീർച്ചു. ഇനി പറഞ്ഞിട്ട് എന്തു കാര്യം? പോയ ബുദ്ധി ആന പിടിച്ചാലും തിരിച്ചു കിട്ടില്ല. എല്ലാം ആ പകയെ ചെയ്തു വെച്ച പണിയാണ്. കാറിൽ തിരുവനന്തപുരത്തേക്കുള്ള യാത്രക്കിടെ താൻ മകന്റെ വീട്ടിലുണ്ടെന്ന് എങ്ങനെയോ മണത്തറിഞ്ഞ് അങ്ങേര് തന്നെ കാണാൻ അവിടെ എത്തിയതാണ് എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം. രാഷ്ട്രീയ എതിർ പാളയത്തിൽ ഉള്ളവർക്ക് അങ്ങനെ എളുപ്പം പിടികൊടുക്കുന്ന ടൈപ്പല്ല താൻ. സമയദോഷമാകാം. അങ്ങേര് നനച്ചിരിക്കാതെ വീട്ടിൽ കയറി വന്നു. ഇറങ്ങിപ്പോകാൻ പറയാൻ മലയാളിയുടെ ആദിത്യ മര്യാദ അനുവദിച്ചില്ല. പക്ഷെ അങ്ങേരുദ്ദേശിച്ച കാര്യം നടന്നില്ല. ലോഹ്യം പറിച്ച് രാഷ്ട്രീയത്തിലേക്കും കടന്നതോടെ പുള്ളിക്കാരന്റെ രോഗം മനസ്സിലായി. ചായ കുടിച്ചിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞ് എവിടെയോ എന്തോ അത്യാവശ്യമുണ്ടെന്ന് പറഞ്ഞ് സൂത്രത്തിൽ താൻ ഉടനെ സ്ഥലം കാലിയാക്കി. പുള്ളിക്കാരനും പിന്നെ അവിടെ നിന്നില്ലെന്നാണ് പിന്നീട് അറിഞ്ഞത്. ഇക്കാര്യം മനസ്സിൽ സൂക്ഷിച്ചാൽ പോരായിരുന്നോ എന്നും വോട്ടെടുപ്പ് ദിവസം തന്നെ എന്തിന് പത്രക്കാരോട് വിളമ്പിയെന്നുമാണ് പലരും ചോദിക്കുന്നത്. ചാനലുകാരെ കണ്ടപ്പോൾ നിഷ്കളങ്കത കൊണ്ട് പറഞ്ഞു പോയതാണ്. അന്നേ ദിവസം എല്ലാ ചാനലുകളിലും പിറ്റേ ദിവസത്തെ പത്രങ്ങളിലും അതിന്റെ പേരിൽ താൻ നിറഞ്ഞു നിന്നതിൽ രോമാഞ്ചം അണിഞ്ഞതുമാണ്. അതൊരു പുലിവാലാകുമെന്ന് ആര് കണ്ട്? അതിന്റെ പേരിലാണ് പാർട്ടി ഇപ്പോൾ തന്നോട് കാട്ടിയ ഈ കൊടുംചതി. അല്ലെങ്കിൽ തന്നെ പാർട്ടിക്ക് വേണ്ടി തന്നെ പോലെ ശരീരത്തിൽ വെടിയുണ്ട വഹിച്ച് നടക്കുന്ന വേറെ എത്ര സാക്കളുണ്ട്? അതെങ്കിലും ഓർക്കേണ്ടതല്ലേ? പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിൽ MV ഗോവിന്ദനേക്കാൾ സീനിയർ ആണ് താൻ. എന്നിട്ടും കോടിയേരി സഹാവ് ഓർമ്മയായപ്പോൾ പകരം സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തും പോളിറ്റ് ബ്യൂറോ അംഗത്വവും ജൂനിയറായ ഗോവിന്ദന് തന്നെ വെട്ടി. സഹിക്കുന്നതിനും ഒരതിരില്ലേ? അതിന്റെ പേരിൽ പാർട്ടി കമ്മിറ്റികളിൽ പങ്കെടുക്കാതെ കുറെ നാൾ മാറി നിന്നതാണ്. ആ ഗോവിന്ദന്റെ ജാഥയിൽ കൂടെ നടക്കാൻ തന്നെ കിട്ടില്ല. കാസർകോട്ട് ജാഥയുടെ ഉദ്ഘാടനം നടക്കുമ്പോൾ താൻ ഉറ്റ സുഹൃത്തായ ദല്ലാൽ നന്ദകുമാറിന്റെ അമ്മയെ ആദരിക്കാൻ പോയതും തെറ്റാണത്രേ. പ്രായമായവരെ ആദരിക്കാൻ പഠിക്കണം. ജാഥയിൽ പിന്നീട് കേറാം. സാന്റിയാഗോ മാറ്റിനിയിൽ നിന്നൊക്കെ താൻ പണം വാങ്ങിയെന്നാണ് ശത്രുക്കൾ പറഞ്ഞു നടക്കുന്നത്. അത് പാർട്ടി പത്രത്തിന് വേണ്ടിയല്ലേ? പണത്തിനും ഐത്തമോ? പിന്നെ പഴയ സഹാക്കന്മാരെ പോലെ കട്ടൻ ചായയും പരിപ്പോടെയും ഭക്ഷിച്ച് ജീവിക്കാൻ ഏറെ ആളെ നോക്കണം? അത് പരസ്യമായി പറഞ്ഞു പോയതാണ് കുഴപ്പം. ബാബിയോടൊപ്പം ശിവൻ ചേർന്ന ശിവനും ബാബിയായിടും എന്നാണ് EP ജാവ്ദേക്കർ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പിണറായി സഖാവ് അല്പം മുനവെച്ച് പറഞ്ഞത്. അതിപ്പോൾ ശരിയായില്ലേ? ഇതിൽ ആരാണ് ബാബി, ആരാണ് ശിവൻ എന്നത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും പാർട്ടി സെക്രട്ടേറിയറ്റ് ഇരുത്തി പൊരുക്കുകയും കൺവീനർ സ്ഥാനം തെറിക്കുമെന്ന് ഉറപ്പാവുകയും ചെയ്തതോടെ തുടർന്നുള്ള സംസ്ഥാന കമ്മിറ്റി യോഗം ബഹിഷ്കരിച്ച് EP AKG സെന്ററിന്റെ പടിയിറങ്ങിയതാണ്. നേരെ കണ്ണൂരിലെ വീട്ടിലേക്ക് ചാനലുകാർ പരമാവധി കുത്തി നോക്കിയിട്ടും ഒരക്ഷരം പറഞ്ഞില്ല. പറയാനുണ്ടെങ്കിൽ അറിയിക്കാമെന്ന് മാത്രം വീട്ടിൽ കയറുന്നതിനിടെ അദ്ദേഹം പറഞ്ഞു. പിന്നെ എന്തൊക്കെ കിംവദന്തികൾ! EP ഇനി BJP ചേരുമെന്നും പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് പുറത്താവുമെന്നും അതല്ല ഗോവിന്ദനെ വെട്ടി വീണ്ടും പാർട്ടിയിൽ കരുത്തനാവുമെന്നൊക്കെ EP വേണ്ടത്ര മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. ഇന്ദ്രപ്രസ്ഥത്തിൽ എത്തിയ ദുര്യോധന ആകെ സ്ഥലജല ഭ്രമം. തൊട്ടുമുന്നിൽ കാണുന്നത് വെള്ളമോ കരയോ? വെള്ളമെന്ന് കരുതി മുണ്ടും മടക്കി കുത്തി മുന്നിലേക്ക് ഒറ്റച്ചാട്ടം. മൂക്കിടിച്ച് നിലത്ത് വീണത് സഹിക്കാം. അതും കണ്ടുള്ള ദ്രൗപദിയുടെ പരിഹാസ ചിരി കണ്ട് തൊലി ഉരിഞ്ഞു. ദ്രൗപദിയോടുള്ള ദുര്യോധനന്റെ അന്നത്തെ കടക്കലിപ്പാണ് കുരുക്ഷേത്ര യുദ്ധത്തിലേക്ക് നയിച്ച കാരണങ്ങളിൽ ഒന്ന്. അതുപോലെ നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കും ചിലപ്പോൾ സ്ഥലജല ഭ്രമം ബാധിക്കാറുണ്ടത്രേ. താനിപ്പോൾ ആരാണെന്നതും നിൽക്കുന്നത് എവിടെയാണെന്നതും ഒരു നിമിഷം മറന്നുപോകും. ചിലപ്പോൾ ഷൂട്ടിംഗ് സെറ്റിലാണെന്ന് തോന്നും. ഭരചന്ദ്രൻ IPS ഒക്കെ പരകായ പ്രവേശം നടത്തും. കഴിഞ്ഞ ദിവസം അത്തരമൊരു അവസ്ഥയിലാണ് അദ്ദേഹം വാർത്താ ചാനലുകാരെ തള്ളിമാറ്റിയതും വിരൽ ചൂണ്ടി പൊട്ടിത്തെറിച്ചതും എന്തൊക്കെ പറഞ്ഞാലും സിനിമയിലെ സുഹൃത്തായ നടൻ മുകേഷിനെ അത്ര പെട്ടെന്ന് തള്ളി പറയാൻ പറ്റുമോ? മുകേഷിനെതിരായ മാനഭംഗ കേസിനെ പറ്റി രാവിലെ ചാനലുകാർ ചോദിച്ചപ്പോൾ മുകേഷിനെതിരെ കോടതി വല്ലതും പറഞ്ഞിട്ടുണ്ടോ എന്ന് പച്ച മലയാളത്തിൽ ചോദിച്ചതാണ്. അത് പത്രക്കാർക്ക് മാത്രമല്ല BJP സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻജിക്കും അത്ര പിടിച്ചിട്ടില്ല. അവർ ഉദ്ദേശിച്ച മറുപടി അതല്ല. ഇക്കാര്യത്തിൽ പ്രതികരിക്കേണ്ടത് കേന്ദ്രമന്ത്രിയല്ല താനാണെന്ന് സുരേന്ദ്രൻ, അതുവരെ മസിൽ പിടിച്ചു നിന്ന സുരേഷ് ഗോപി അതോടെ ശശിയായി. അപ്പോഴാണ് മൈക്കും പിടിച്ചുകൊള്ള ചാനലുകാരുടെ അടുത്ത വരവ്. താൻ അതിന് മറുപടി പറഞ്ഞ് അടങ്ങൂ എന്ന് ചാനൽ കൂട്ടം എങ്ങനെ ദേഷ്യം വരാതിരിക്കും? കേന്ദ്രമന്ത്രിക്ക് വഴി നടക്കാൻ സ്വാതന്ത്ര്യമില്ലേ? അല്ലെങ്കിൽ തന്നെ താൻ എവിടെ നിന്നാണ് ഇറങ്ങി വന്നതെന്ന് അവർക്ക് ചിന്തിച്ചുകൂടെ എന്നാണ് സുരേഷ് ഗോപിയുടെ ചോദ്യം. കല്യാണ മണ്ഡപത്തിൽ നിന്നാണ് ഇറങ്ങി വരുന്നതെങ്കിൽ സദ്യ കൊള്ളാമായിരുന്നു എന്നല്ലേ ചോദിക്കേണ്ടത്? ചായക്കടയിൽ